ജാനിയുടെ സ്വന്തം കാഷി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നാദേശ്വരത്ത് നിന്ന് എല്ലാവരും പൊങ്കാലയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ജാനി എവിടെ മോളെ? ലക്ഷ്മി അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു.
അമ്മേ, ചേച്ചി ഒരുങ്ങാണ്,
മാളൂട്ടി പറഞ്ഞു. ഇത്ര നേരായിട്ടും കഴിഞ്ഞില്ലേ, മോള് നേരത്തെ എഴുന്നേറ്റാണല്ലോ, ലക്ഷ്മി എല്ലാവരോടും പറഞ്ഞു.
ഇന്നലെ രണ്ടാളും രാത്രി കാറി കറങ്ങാൻ പോയിട്ട് പുലർച്ചെയാണ് വന്നത്. ചേച്ചി നേരത്തെ എഴുന്നേറ്റിരുന്നു. കാശിയേട്ടനെ വിളിച്ചുണർത്തി അമ്പലത്തിലേക്ക് വിടുന്നവരെ ഏട്ടന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു ഭാഗ്യേച്ചി. എന്നിട്ടാ ചേച്ചി ഒരുങ്ങാൻ പോയത്,
മാളൂട്ടി പറഞ്ഞു നിർത്തി. മാളു പറഞ്ഞു കേട്ടപ്പോൾ ലക്ഷ്മിക്ക് പഴയ കാശിയും ഭാഗ്യയും ഓർമ്മ വന്നു. പണ്ട് കാശി വിളിച്ചുണർത്തിയാലേ അവൾ ഉണരൂ, കുറുമ്പി പെണ്ണായിരുന്നു. എന്നാൽ ഇന്നവളൊരു ഭാര്യയുടെ പക്വതയോടെ ഓരോ കാര്യങ്ങൾ അവന് ചെയ്തു കൊടുത്തെന്ന് കേട്ടപ്പോൾ അവരുടെ മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർക്കിഷ്ടം നൂലില്ലാത്ത പട്ടം പോലെ പാറി നടക്കുന്ന കുറുമ്പി പെണ്ണിനെയായിരുന്നു. മുണ്ടും നേരിയതും ഉടുത്ത് സീമന്തിരേഖയിൽ സിന്ദൂരവും ചാർത്തി സുന്ദരിയായി വരുന്ന അവളെ ലക്ഷ്മി പുഞ്ചിരിയോടെ നോക്കി നിന്നു. പുഞ്ചിരിച്ചു വരുന്ന ജാനികാ ഭാഗീരഥിയുടെ ചുണ്ടിനു മുകളിലുള്ള വെള്ളക്കല്ല് അവളുടെ പുഞ്ചിരി പോലെ തിളങ്ങിയിരുന്നു. അവൾ അടുത്തേക്ക് വന്നതും ലക്ഷ്മി മകളെ കെട്ടിപ്പിടിച്ച് കവളിൽ വാത്സല്യത്തോടെ മുത്തം വെച്ചു. എല്ലാവരും ഒരുമിച്ച് പാടവരമ്പിലൂടെ കാവിലമ്മയുടെ ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ ജാനിക്ക് കാശി കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം മോഹം തോന്നി. പക്ഷേ അവൻ രാവിലെ തന്നെ സുഹൃത്തുക്കളോടൊപ്പം ക്ഷേത്ര കമ്മിറ്റിക്കാർ വിളിച്ചപ്പോൾ കാവിലമ്മയുടെ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. അകലെ കാണുന്ന കുന്നിൻ മുകളിൽ അവനുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു നിമിഷം അതിരില്ലാത്ത സന്തോഷം നിറഞ്ഞു. പെട്ടെന്ന് കാപ്പ് ശ്രദ്ധിച്ചപ്പോൾ ജാനി ദേവിയെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടന്നു. കാവിലമ്മ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ക്ഷേത്രമുറ്റത്തുള്ള പൊങ്കാലക്കുള്ള അടുപ്പെല്ലാം ഒരുക്കിയിരുന്നു. കാശിയും സുഹൃത്തുക്കളും കമ്മിറ്റിക്കാരോടൊപ്പം നിൽക്കുകയായിരുന്നു. മാളൂട്ടിയും അപ്പുവും നെരുവും കാശിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. തുളസിയും പിച്ചകവും ചുറ്റിക്കെട്ടിയ മൺകലം ഓരോന്നായി കവറിൽ നിന്നെടുത്ത് ലക്ഷ്മി വീട്ടിലെ സ്ത്രീകൾക്ക് നൽകി. കാശിയും കൂട്ടുകാരും മല കയറി വരുന്ന വയസ്സായവരെ കൈപ്പിടിച്ച് വിശ്രമിക്കാനൊരുക്കിയ പന്തലിൽ കൊണ്ടുപോയി ഇരുത്തുകയായിരുന്നു. ക്ഷേത്രത്തിൽ കൊടിയേറിയതും ആദിത്യ ഭഗവാന്റെ ചൂടേറ്റ് തിളച്ചുമറിയുന്ന നിലത്ത് അടുപ്പുകൂട്ടി അതിൽ മൺകലം വെച്ചു. ഓരോരുത്തരും അവരുടെ മൺകലത്തിനു മുമ്പിലുള്ള നിലവിളക്ക് കത്തിച്ചു. ലക്ഷ്മി നടുവിലും അവരുടെ ഇരുവശങ്ങളിലുമായി ജാനിയും ഗീതയും കാവ്യയും ശ്രീയും ജാനകിയും സുഹാസിനിയും പൊങ്കാലയിടാൻ ഇരിപ്പുണ്ട്. കാശി ജോയോട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തിരിഞ്ഞതും ജാനി ശ്രീയോട് സംസാരിച്ച് ചിരിയോടെ മുമ്പിലേക്ക് നോക്കിയതും കാശിയുടെയും ജാനിയുടെയും മിഴികൾ ഉടക്കി. ഒരു നിമിഷം പരസ്പരം നോക്കിയെങ്കിലും അടുത്ത നിമിഷം അവർ മുഖം തിരിച്ചു. 9 ദിവസത്തിൽ ഒരിക്കൽ പോലും അവർ പ്രണയത്തോടെ പരസ്പരം നോക്കിയിരുന്നില്ല. കൊടിയേറിയതും അടുപ്പിൽ ജലമൊഴിച്ച് കത്തിക്കാൻ തുടങ്ങി. ദേവിയുടെ നാമങ്ങൾ എല്ലാവരും ഏറ്റുപറയാൻ തുടങ്ങി. അരി തിളച്ചപ്പോൾ കഴുകിയ ഉണക്കലരി എല്ലാവരും അടുപ്പത്തിട്ടു. അരി വെന്തപ്പോൾ അതിലേക്ക് ശർക്കരയും തേങ്ങയും ഇട്ടുകൊടുത്തു. അതിനുശേഷം ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നെയ്യും ചെറുപഴവും ഇട്ടുകൊടുത്ത് തവി കൊണ്ട് ഇളക്കുമ്പോഴാണ് അവരുടെ മുമ്പിൽ കാശിയും ജോയും വെള്ളവുമായി വന്നു നിന്നത്. അവനും കൂട്ടുകാരും കുറച്ച് ചെറുപ്പക്കാരും എല്ലാവർക്കും വെള്ളം കൊടുക്കുകയായിരുന്നു. കാശിയെ കണ്ടതും അടുപ്പ് ഊതുന്ന ജാനി നാമം ചൊല്ലുന്നതിനിടക്ക് അവനെ നോക്കി പുഞ്ചിരിച്ചു. പുകമുഖത്തേക്ക് വരുമ്പോൾ അവൾ ചുമക്കുന്ന കണ്ട് അവന് സഹിച്ചില്ല. അവൻ ജാനിക്ക് നേരെ വെള്ളമുള്ള ഗ്ലാസ് നീട്ടി. പൊങ്കാല കഴിയും വരെ ഒന്നും കഴിക്കരുതെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. അവൻ നിർബന്ധിച്ചപ്പോൾ അവൾ ഗ്ലാസ് വാങ്ങാൻ മടിച്ചു നിൽക്കവേ കാശി അവളുടെ അടുപ്പിലേക്ക് ഊതാ നിൽക്കവേ ജാനി അവന്റെ വാപൊത്തി. എന്താ കാശിയേട്ടാ ഇത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഞാൻ ചെയ്തോളാം, അവൾ അവന്റെ വാപൊത്തി കൊണ്ട് പറഞ്ഞു.
അമ്മേ,
കാശി അടുപ്പൂതെന്ന് അമ്മയെ വിളിച്ചു. കൊച്ചു, മര്യാദയ്ക്ക് ഈ സ്ഥലം വിട്ടോ, എനിക്കറിയാം നീ എന്തിനാ വിളിക്കുന്നതെന്ന്. അമ്മേ, ഞാൻ ഊതിത്തരാന്ന് പറയാനല്ലേ, ചെറുപ്പം മുതലേ ഞാൻ പൊങ്കാലയിടാൻ വന്ന ഇങ്ങനെയാണ് അമ്മേ ഞാൻ ഊതിത്തരാന്ന് പറയുന്നത്, പോയേ പോ. എല്ലാവരും ചിരിക്കുന്ന കണ്ട് അവർക്ക് വെള്ളം കൊടുത്തതിനു ശേഷം കാശി ചമ്മലോടെ ജോയയും വിളിച്ച് ബാക്കിയുള്ളവർക്ക് വെള്ളം കൊടുക്കാൻ പോയി. ജാനി അപ്പോഴും വെള്ളം കുടിച്ചില്ല. ജാനിയുടെ പൊങ്കാല തിളച്ചു മറിഞ്ഞ് കിഴക്ക് ദിശയിലേക്ക് തൂകി. നാമം ചൊല്ലുന്ന ജാനി സന്തോഷത്തോടെ എല്ലാവരെയും നോക്കി. കിഴക്കോട്ട് തൂവിയാൽ ഇഷ്ടകാര്യങ്ങൾ ഉടൻ നടക്കുമെന്നാണ് വിശ്വാസം. ജാനി സന്തോഷത്തോടെ ദേവി നോക്കി പ്രാർത്ഥിച്ചു. പൊങ്കാലയിട്ടതിന് ശേഷം എല്ലാവരും പൊങ്കാല അടച്ചു വെച്ച് കുളത്തിൽ പോയി കയ്യും മുഖവും കഴുകി കോവിലേക്ക് തൊഴാൻ പോയി. ആദ്യം ദേവിക്ക് പൊങ്കാല അർപ്പിച്ചുകൊണ്ട് പൊങ്കാലക്കലം കൊണ്ട് എല്ലാവരും തണൽ മരച്ചുവട്ടിൽ പോയിരുന്നു. ലക്ഷ്മി വീട്ടിലെ ഓരോരുത്തർക്കും പൊങ്കാലച്ചോറ് പാത്രങ്ങളിൽ വിളമ്പിക്കൊടുത്തു. എല്ലാവരും പൊങ്കാലച്ചോറ് കഴിക്കുമ്പോൾ ജാനി പൊങ്കാലച്ചോറ് കഴിക്കാതെ കസേരകൾ അട്ടിയിരുന്ന കാശിയെ കാത്തിരിക്കുന്ന ലക്ഷ്മി ശ്രദ്ധിച്ചു. അവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അവനു വേണ്ടി അവൾ പണ്ടത്തെ പോലെ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയുടെ മിഴികൾ നിറഞ്ഞു. കസേരകൾ എടുത്തു വയ്ക്കുന്നതിനിടയിൽ കാശി അവൾ നോക്കിയിരിക്കുന്നത് കണ്ടു. ജാനി അവനെ കൈനീട്ടി വിളിച്ചു. അവളോട് കഴിച്ചോളാൻ അവൻ ആംഗ്യം കാണിച്ചു. പറ്റില്ലെന്ന് അവൾ മിഴികൾ ചെറുതാക്കി വാശി പിടിച്ചു. കാശി മുഖം തിരിച്ചപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. അവൾ മുഖം വീർപ്പിച്ച് പൊങ്കാലച്ചോറുമായി കുളത്തിലേക്ക് പോയി. 9 ദിവസം കാശിയേട്ടിന് വേണ്ടിയാണ് ഞാൻ വ്രതമെടുത്ത് പൊങ്കാലയിട്ടത്. ആ പൊങ്കാല പായസം ഒന്ന് കഴിക്കാൻ വന്നൂടെ, വിളിച്ചപ്പോ എന്നോട് കഴിച്ചോളാൻ, പിന്നെ
എനിക്ക് കഴിക്കാൻ വേണ്ടിയല്ലേ പൊങ്കാലിട്ടത്. ഏട്ടന് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട, ഇതാ നിങ്ങൾ കഴിച്ചോ. കുളത്തിലെ പടവിലിരുന്ന് കാൽ വെള്ളത്തിലേക്ക് വെച്ചിരിക്കുന്ന തന്റെ പാദങ്ങളിൽ കൊത്തുന്ന മീനുകളെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. പായസം കുളത്തിലെ മീനുകൾ കൊടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവൾക്കരികിൽ കാശി വന്നിരുന്നത്. ദേഷ്യവും പരിഭവം നിറഞ്ഞ മാൻമീനുകൾ കണ്ട് കാശി അവളോട് മീനുകൾ ചിമ്മി അടുത്തേക്ക് നീങ്ങിയിരുന്നു. ജാനി പരിഭവത്തോടെ അവനിൽ നിന്ന് തിരിഞ്ഞിരുന്നു.
ജാനി,
കാശി അവളുടെ കാതിൽ വിളിച്ചു. വേണ്ട കാശിയിട്ട് എന്നോട് മിണ്ടണ്ട, ഏട്ടന് വേണ്ടിയാ ഞാൻ ഈ പൊങ്കാല പോലെ ഇട്ടത്. എന്നിട്ട് എന്നോട് ഒറ്റ കഴിച്ചോളാനല്ലേ, പൊക്കോ ഞാൻ മിണ്ടില്ല.
സോറിഡോ ഭാര്യ,
കാശി തിരിഞ്ഞിരിക്കുന്ന അവളുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട ഞാൻ മിണ്ടൂല, കാശിയിട്ട് എന്നോടൊരു സ്നേഹമല്ല.
എന്റെ ജാനിക്കുട്ടി എന്റെ ജീവനല്ലേ,
അവളെ പൊക്കിയെടുത്ത് അവൻ മടിയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ജാനി ഞെട്ടിൽ വിട്ടുമാറാതെ അവനെ നോക്കുകയാണ്. കാശി അവളുടെ മുഖത്തേക്ക് വിരൽ ഞൊടിച്ചപ്പോൾ നാണത്തോടെ അവൾ മുഖം താഴ്ത്തി. കുളത്തിൽ നിന്ന് കൈ കഴുകേട്ടാ. അവൾ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഭാവിച്ചതും കാശി അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു.
ജാനി എനിക്ക് വാരി താടി,
അവൻ അവളുടെ മിഴിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ജാനി ഒരു നിമിഷം മിണ്ടാതിരുന്നു, പിന്നെ കയ്യിൽ ഉരുളിയുരുട്ടി അവനെ കഴിപ്പിക്കാൻ തുടങ്ങി. അവളുടെ മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞത് കാശി കണ്ടു. തന്റെ ചുണ്ടിൽ പറ്റിപ്പിടിക്കുന്നൊക്കെ മറുകൈ കൊണ്ട് തുടച്ചെന്ന് തനിക്ക് ചോറുവാരിത്തരാൻ ഉത്സാഹം കാണിക്കുന്ന അവൾ നോക്കുന്തോറും കാശിയുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അവളെ കാണിക്കാതെ മുഖമൊഴിഞ്ഞുകൊണ്ട് കാശി കണ്ണീരിനെ ഒപ്പിയെടുത്തു. അതിനുശേഷം അവൾക്ക് അവൻ ചോറ് വാരിക്കൊടുത്തു.
നല്ല സ്വാദുണ്ട് കേട്ടോ നിന്റെ പൊങ്കാല ചോറിനെ,
അവൻ പ്രശംസിച്ചപ്പോൾ അവളുടെ ഉള്ളം നിറഞ്ഞു. പൊങ്കാലച്ചോറ് കുറച്ച് കുളത്തിലെ മീനുകൾക്കും അവൾ നൽകി. അവൻ മുഖം കഴുകി വന്നപ്പോൾ ജാനി സാരിത്തുമ്പോണ്ട് അവന്റെ മുഖം തുടച്ചു കൊടുത്തു. കുളത്തിലെ പടികൾ കയറുമ്പോൾ അവളെ നെഞ്ചോട് ചേർത്ത് കാശി മുകളിലേക്ക് കയറി. കാവിലമ്മയുടെ ക്ഷേത്രത്തിനടുത്ത പാർക്കുന്നിൽ കുട്ടികൾ പട്ടം പറത്തുന്ന കണ്ടപ്പോൾ ജാനി കാശിയെ നോക്കി. അവളുടെ മനസ്സറിഞ്ഞ പോലെ രണ്ട് പട്ടവുമായി നിൽക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് അവൻ പട്ടം വാങ്ങി. ജാനി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കാശിയുടെ അടുത്തേക്ക് പോയി. അവനെ ചുറ്റി പിടിച്ചു നിന്നു. കാറ്റിനൊപ്പം പട്ടം ഉയരങ്ങളിലേക്ക് പോവാൻ തുടങ്ങി. കാശിയേട്ട ഇനിയും ഉയരത്തിലേക്ക് പോട്ടെ. കാവിലമ്മേ ഇനി എന്റെ കാശിയേട്ടന്റെ പട്ടം ഉയരത്തിൽ പോണേ, എന്റെ ഏട്ടൻ ഫസ്റ്റ് ആവണേ. അവൾ പോലും അറിയാതെ അവളിൽ നിന്ന് കൊച്ചുഭാഗി പുറത്തേക്ക് വന്നു. ജാനി മിഴികൾ അടച്ചു നിന്ന് തന്റെ പട്ടം ഏറ്റവും ഉയരത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കണ്ട് കാശി നിറയുന്ന മിഴികൾ തുടച്ചു.
ജാനിക്കുട്ട ദേ നമ്മുടെ പട്ടം നോക്കി,
മിഴികളടച്ച് തൊഴുകയോടെ പ്രാർത്ഥിക്കുന്ന അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കാശി പറഞ്ഞപ്പോൾ ജാനി മുകളിലേക്ക് പട്ടം നൂലിൽ ഉയർന്നു പോകുന്ന കണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്റെ കാശിയേട്ടൻ ജയിച്ചേ, അവൾ തുള്ളിച്ചാടി ഉറക്കി കൂവി വിളിക്കുന്നത് കേട്ട് കാശിയുടെ വീട്ടിലുള്ളവരുടെ മനസ്സ് നിറഞ്ഞു. കാരണം മുമ്പിൽ കാണുന്ന ഒരിക്കലും ജാനിയും അവളെ പ്രണയിക്കുന്ന കാശിയും അല്ലായിരുന്നു. അവൾ ജീവനെ പോലെ സ്നേഹിച്ച കാശിയും അവന്റെ ഭാഗ്യമായിരുന്നത്. അവളുടെ മിഴിയിൽ നോക്കി അവളുടെ ആഗ്രഹങ്ങൾ കണ്ടെത്തുന്ന അവളുടെ തോളനായി അവൻ ആ ഒരു നിമിഷം മാറിയിരുന്നു. ഒരു ദിവസം രാത്രി ജാനിയുടെ നോട്ട് എഴുതി കൊടുക്കുകയായിരുന്നു കാശി. ഒരക്ഷരം പഠിക്കാതെ കിടന്നുറങ്ങിയായിരുന്നു അവൾ. കാശി നിർബന്ധിച്ച് കുളിക്കാൻ പറഞ്ഞുവിട്ടു. കുളി കഴിഞ്ഞ് അവളുടെ നോട്ട് എഴുതാൻ ഇരുത്തിയതായിരുന്നു അവൻ. കൈ കടയുന്നു എന്ന് പറഞ്ഞ് കാശി എഴുതാനിരുത്തി. അവൾ റൂമിൽ നടന്ന് പഠിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി അവളെ കാണാനേയില്ല.
ജാനി നീ എന്തെടുക്കും അവിടെ?
ഒന്നുമില്ല കാശിയേട്ടാ.
ബാസ്കറ്റ്ബോൾ റൂമിൽ നിന്ന് അവൾ ഉറക്കെ വിളിച്ചു കൂവി.
കുറെ നേരമായല്ലോ നീ അങ്ങോട്ട് പോയിട്ട്, വല്ല കുരുത്തക്കേടും കാണിച്ചാലേ നല്ല അടി നിനക്ക് കിട്ടൂട്ടോ.
കാശി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കെ പറഞ്ഞ് താക്കി നൽകി. അവളിൽ നിന്നൊരു മറുപടിയും കിട്ടാതായപ്പോൾ കാശി ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് ബാസ്കറ്റ്ബോൾ റൂമിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ കാശി കാണുന്നത് ലാഡറിന്റെ മുകളിൽ കയറിയുന്ന് ചുമരിൽ സ്പ്രേ പെയിന്റ് ചെയ്യുന്ന അവളെയാണ്. അതും പോരാഞ്ഞിട്ട് ക്രയോൺസ് കൊണ്ട് കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ വരച്ച പോലത്തെ ചിത്രങ്ങളും അവൾ വരച്ചത് കണ്ടപ്പോൾ അവന്റെ മിഴികൾ നിറഞ്ഞു. വെള്ള ടീഷർട്ടും ജീൻസിന്റെ ഷോർട്സുമാണ് അവളുടെ വേഷം. ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും കാശി ഗൗരവം നടിച്ച് അവൾ വിളിച്ചു.
ജാനി,
കോപം നിറഞ്ഞ കണ്ണുകളോടെ അവൻ വിളിക്കുന്ന കേട്ട് ജാനി ചുമരിൽ സ്പ്രേ പെയിന്റ് ചെയ്യുന്ന നിർത്തി ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി.
എന്താ ഈ ചോര മുഴുവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്? കൊച്ചുകുട്ടിയാണെന്നാണോ വിചാരം? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ.
ലാഡറിൽ നിന്ന് പേടിച്ചു വിറക്കുന്ന അവളെ കണ്ട് കാശി ചിരിച്ചു. ജാനി ചുണ്ടു മലർത്തി പേടിച്ച് കരയാൻ തുടങ്ങി.
അച്ചു ഞാൻ ചുമ്മാ ദേഷ്യപ്പെട്ടതല്ലേടി.
ലാഡറിൽ ഇരിക്കുന്ന അവളെ കാശി പൊക്കിയെടുത്തോണ്ട് പറഞ്ഞു. പിന്നെന്തിനാ കാശി വഴക്കു പറഞ്ഞ്? അവൻ കണ്ണ് തുടച്ചു കൊടുത്തോണ്ടിരുന്നപ്പോൾ അവൾ ചോദിച്ചു.
അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ.
ആണോ? കാശി അവൾ വരച്ച ചിത്രങ്ങളൊക്കെ നോക്കി.
കൊള്ളാലോ ജാനിക്കുട്ട,
അവൻ ചിത്രങ്ങൾ നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു.
വേറൊരു കാര്യമുണ്ടല്ലോ.
എന്ത് കാര്യം?
അവൾ അപ്പോഴേക്കും അവന്റെ കണ്ണുപൊത്തി. അതൊക്കെ ഉണ്ട് കാശിയും തിരിഞ്ഞ്.
ഞാൻ നിന്നെ എടുത്തു നിൽക്കുമല്ലേ, പിന്നെ എങ്ങനെ കാണാനാണ്? കണ്ണു കാണാതെ എനിക്ക് തിരിഞ്ഞടക്കാനൊന്നും പറ്റില്ല കേട്ടോ.
അതൊന്നും വേണ്ട, കാശിയും തിരിഞ്ഞാ മതി. അവൾ പറഞ്ഞത് കേട്ട് കാശി തിരിഞ്ഞു. ജാനി അവന്റെ മിഴിയിൽ നിന്ന് കൈയെടുത്തു.
മുമ്പിൽ കാണുന്ന ചിത്രങ്ങൾ അവനെ ശരിക്കും ഞെട്ടിച്ചു. വീട്ടിലെല്ലാവരുടെയും ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു. രാമദത്തിന് മുതൽ അപ്പുവിന്റെ ചിത്രങ്ങൾ വരെ അവൾ വരച്ചിട്ടുണ്ട്. ജീവനുള്ള പോലെ തോന്നും ഓരോരുത്തരുടെയും മുഖങ്ങൾ. എല്ലാവരും പുഞ്ചിരിയോടെ നിൽക്കുമ്പോൾ തന്റെ മാത്രം കോപം നിറഞ്ഞ മുഖത്തോടെ അവൾ വരച്ച് കണ്ട് കാശി അവളെ നോക്കി.
ഇതെന്താടി എന്റെ മുഖം മാത്രം ദേഷ്യത്തിൽ, ഞാനെന്താ പുഞ്ചിരിക്കാത്തെ?
എന്റെ കാശി പുഞ്ചിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം കോപം നിറഞ്ഞ മുഖത്തോടെ നിൽക്കുന്നതാണ്.
ഓഹോ, അവ ഞാൻ ചിരിച്ചാൽ കൊള്ളില്ലേ?
ചിരിച്ചാലും അഴകാണ്, ചിരിച്ചില്ലേലും അഴകാണ്. പക്ഷെ എനിക്കിഷ്ടം കോപം നിറഞ്ഞ ഈ മുഖത്തോടാണ്.
ചുമരിലെ ചിരിക്കാത്തവന്റെ മുഖത്ത് തലോടിക്കൊണ്ട് ജാനിക പറഞ്ഞു. ജാനി കാശിയെ നോക്കുമ്പോൾ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ജാനി നാണത്തോടെ മുഖം താഴ്ത്തി. കാശി അവളെ നിലത്തിറക്കി. അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ച് ചിത്രത്തിലേക്ക് നോക്കി. കാശി അവളുടെ പുറകിലൂടെ ചെന്ന് കൈകൾ കോർത്തു പിടിച്ച് നിവർത്തി അവളെ ചുറ്റി പിടിച്ചു. ജാനി ഒന്നും മിണ്ടാതെ അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. കാശി അവളുടെ കാതിൽ മൃദുവായി ചുംബിച്ചു. ജാനിയുടെ കൈ അവന്റെ മുടിയിൽ മുറുകി. കാശി നിലത്തിരുന്നപ്പോൾ ജാനിയുടെ കൈ പിടിച്ച് അവന്റെ മടിയിലിരുത്തി. നിലത്ത് ചിതറിക്കിടക്കുന്ന ക്രയോൺസ് എടുത്ത് അവൾ കൊച്ചു ബാഗി വരച്ചിരിക്കുന്ന കുഞ്ഞു ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. കാശിക്ക് വേദന തോന്നി ആ ചിത്രങ്ങൾ കാണുമ്പോൾ. ഒരിക്കൽ അവൾ ഇറങ്ങിപ്പോയപ്പോൾ ദേഷ്യം കൊണ്ട് എല്ലാ ചിത്രങ്ങളും റൂമിൽ പെയിന്റ് ചെയ്ത് താൻ കളഞ്ഞില്ലെന്നോർത്ത് അവന്റെ മിഴിയിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ നിലത്തേക്ക് ഇറ്റു വീണു.
കാശി നോക്കിയേ, ഇതൊരു കുഞ്ഞു വീട്, അച്ഛനും അമ്മയും പിന്നെ ഒരു കുഞ്ഞു വാവയും, ആൺകുട്ടിയാണ് കേട്ടോ.
അവൾ ചുമരിൽ വരച്ച ചിത്രം കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു.
ഇഷ്ടായോ കാശിക്ക്?
അവൾ ചോദിച്ചു.
ഇഷ്ടായല്ലോ, പക്ഷേ ഒരു പെൺകുട്ടി കൂടി വേണം.
അവൻ ക്രയോൺസ് എടുത്ത് ചുമരിൽ വരച്ചപ്പോൾ ജാനിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്ന് അവൻ കണ്ടു.
ഇതാരാണ് ബാക്കി ഈ കൊച്ചു ഫാമിലി?
ആവോ അറിയില്ല.
അതെന്താ അറിയാതെ? കാശി മെല്ലെ കാതിൽ ചോദിക്കുമ്പോൾ അവൾക്ക് നാണം വന്ന് ഒന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.
പറയുവെണ്ണേ.
അവൻ തിരിച്ചിരുത്തി ചോദിച്ചപ്പോൾ ജാനി എന്തു പറയണമെന്നറിയാതെ തല താഴ്ത്തിയിരുന്നു.
പറയടു.
ജാനി അവൻ കാതിൽ ചോദിച്ചപ്പോൾ അവനെ തള്ളിമാറ്റി എഴുന്നേറ്റോടി ബാസ്കറ്റ് ബോൾ എടുത്തു. ആരാണ് കൂടുതൽ ഗോൾ നേടുക എന്ന് നോക്കാം, അവൾ അവനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. കാശി അവൾ നോക്കിയൊന്ന് ചിരിച്ച് പിന്നെ എഴുന്നേറ്റ് നിന്നു.
ഓക്കെ.
കാശിയും ജാനിയും ബാസ്കറ്റ് ബോൾ കളിക്കാൻ തുടങ്ങി. അവൾ ബോൾ കൊടുക്കാതെ കളിക്കുമ്പോൾ കാശി അവളിൽ നിന്ന് ബോൾ വാങ്ങി ബാസ്കറ്റിലേക്ക് ഇടും. താൻ ഗോൾ നേടുമ്പോൾ ഒന്നും നേടാൻ കഴിയാത്തിൽ അവൾ പിണങ്ങി നിൽക്കുന്നത് കണ്ട് കാശി അവൾക്ക് ബോൾ നൽകി. അവൾ ഗോൾ നേടി തോറ്റിൽ നിൽക്കുന്ന തന്നെ കളിയാക്കി തുള്ളിച്ചാടുമ്പോൾ ആ സന്തോഷം കാണുമ്പോൾ കാശിയുടെ മനസ്സ് നിറയും. കളിക്കുമ്പോൾ അവൾക്ക് വേണ്ടി തോറ്റെടുക്കുന്നത് പണ്ടേ കാശിയുടെ ശീലമായിരുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജാനി അവന്റെ ദേഹത്തേക്ക് പെയിന്റ് ഒഴിച്ചു. അവന്റെ വെള്ള ടീഷർട്ടിൽ പെയിന്റായി. പരസ്പരം നിറങ്ങൾ അവർ മേലേക്ക് ഒഴിച്ചു. കാശി അവൾ അടുത്തേക്ക് വലിച്ച് ചുറ്റിപ്പിടിച്ചു. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നെറ്റിമുട്ടിച്ചു. അവന്റെ താടിയിൽ അവൾ കയ്യിലെ നിറങ്ങൾ തേച്ചു. കാശി അവളുടെ പ്രവൃത്തി കണ്ട് താടി അവളുടെ കവിളിൽ ഉരസി. ജാനി അവൻ ഇറുകെ പുണർന്നു. അവർ പതിയെ നിലത്തേക്കിരുന്നു. കാശിയുടെ മടിയിലിരുന്ന ജാനി അവന്റെ മുഖത്തേക്ക് നോക്കാതെ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു. കാശി അവളുടെ താടി പതിയെ പിടിച്ചുയർത്തി. ജാനി അവന്റെ മിഴികളിലേക്ക് നോക്കി. കാശി അവളുടെ താടിയിൽ പതിയെ ചുംബിച്ചു. ജാനി ഒന്നും മിണ്ടാതെ അവന്റെ ചുമലിൽ കയ്യമർത്തി. അവളുടെ കൈവിരലിൽ അവൻ മൃദുവായി ചുംബിച്ചു. ജാനി അവനെ ഇറുകെ പുണർന്നു. അവൻ കാതിൽ പതിയെ കടിച്ചപ്പോൾ ജാനി അവന്റെ കഴുത്തിൽ അറിയാതെ ചുംബിച്ചു പോയി. അവളുടെ മാതള നിറമുള്ള ചുണ്ടിൽ അവൻ പതിയെ ചുംബിച്ചു. ജാനി അവന്റെ തേൻമറുകിൽ അറിയാതെ ചുംബിച്ചു പോയി. അവളുടെ കവിളിൽ മൂക്കിൻ തുമ്പുകൊണ്ട് ഉരസിയ കാശിയുടെ മുഖം ജാനി കൈക്കുമ്പിളിലെടുത്ത് അവന്റെ മുഖം കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു. നിലത്തേക്ക് വീഴാൻ പോയ ജാനിയോടൊപ്പം കാശിയും പോയി. അവളുടെ കഴുത്തിലെ മറുകിൽ കാശി അമർത്തി ചുംബിച്ചു. ജാനി മിഴികൾ പതിയെ അടച്ചു. പെട്ടെന്ന് കാശി അവളിൽ നിന്ന് അകന്നു മാറി. ജാനിക്കും അപ്പോഴാണ് ശരിക്കും ബോധം വന്നത്. ഒന്നും മിണ്ടാതെ അവർ മുകളിലേക്ക് നോക്കിക്കിടന്നു. കാശി പെയിന്റ് നിറഞ്ഞ ടീഷർട്ട് മേലോട്ടിയപ്പോൾ ഊരിക്കളഞ്ഞു. കുറേ നേരം അവരൊന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് ജാനി അവനെ നോക്കിയപ്പോഴാണ് അവൾ ടാറ്റുവിനടിയിലെ പേര് ശ്രദ്ധിച്ചത്. ജാനി അവന്റെ അടുത്തേക്ക് ചേർന്ന് കിടന്ന് നഗ്നമായ അവന്റെ നെഞ്ചിൽ കിടന്നു. അവൾ വലത്തെ നെഞ്ചിൽ കിടന്ന് ഇടത്തെ നെഞ്ചിലുള്ള ടാറ്റുവിന്റെ അടിയിലെ പേരിൽ വിരലോടിക്കുന്ന കണ്ട് കാശി ടാറ്റുവിൽ നിന്ന് അവളുടെ മുഖം തിരിച്ചു. കാശേട്ട, എന്ത് ഈ ടാറ്റുവിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നേ?
അത് നീ അറിയണ്ട.
പറയ കാശേട്ട, എനിക്കറിയണം.
അറിയണോ?
ആ വേണം.
എന്നാ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം.
ആ പറയാം, കാശേട്ടൻ ചോദിക്കുക.
നീ എന്തിനാ
എന്റെ അരികിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവന്റെ ചോദ്യം കേട്ട് ജാനിയൊന്ന് ഞെട്ടി. അവളൊന്നും മിണ്ടിയില്ല.
എന്താ ഉത്തരല്ലേ?
കാശി ചോദിച്ചപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞിടന്നു. കാശി അവളെ ചുറ്റിപ്പിടിച്ച് അരികിലേക്ക് ചേർത്തു.
എന്താ ഒന്നും പറയാത്തേ?
അവൻ അവളുടെ കാതിൽ പതിയെ ചോദിച്ചു. ഒന്നുമില്ല. അവളുടെ മറുപടി കേട്ട് കാശി ചിരിയടക്കി നീങ്ങിക്കിടന്നു. കുറച്ചു ദിവസം ക്ലാസ്സിൽ പോവാതിരുന്നു കൊണ്ട് ജാനി കാശിയോടൊപ്പം കോളേജിൽ പോകാനിറങ്ങി. അപ്പോഴാണ് മാളൂട്ടിയും അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ബുള്ളറ്റിൽ കയറിയത്. കോളേജിൽ എത്തിയപ്പോൾ ജാനി അവരോട് യാത്ര പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി. മാളൂട്ടി കാശിയോടൊപ്പം ഗ്രൗണ്ടിൽ നടന്നു. അവളാകെ അസ്വസ്ഥയാണെന്ന് കാശിക്ക് തോന്നി.
എന്താ മോളെ?
ഒന്നുമില്ല കാശി, നമുക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാം. എനിക്ക് ഈ വെയിലുകൊണ്ട് തലവേദനിക്കുന്നു. ഡിപ്പാർട്ട്മെന്റിൽ കാശിയുടെ ചെയറിൽ അവളിരുന്നു. തൊട്ടടുത്ത് ചെയറിട്ട് കാശിയും ഇരുന്നു. അവൾ മയങ്ങിയപ്പോൾ കാശി അവൾക്ക് വേണ്ടി കാവലിരുന്നു. കാശിയുടെ കൈകൾ അവൾ മുറുകെ പിടിച്ചിരുന്നു. അപ്പോഴാണ് അരുന്ധതിയും ആനന്ദും അവരുടെ ഡിപ്പാർട്ട്മെന്റിന് മുമ്പിലൂടെ പോയത്. ഉറക്കത്തിൽ ഞെട്ടുന്ന അവളെ കാശി തലയിൽ പതിയെ കൊട്ടിക്കൊടുത്ത് ഉറക്കി. ജാനി ഉച്ചക്ക് വന്ന് അവൾക്ക് ആഹാരം വാരിക്കൊടുത്താണ് ക്ലാസ്സിലേക്ക് തിരികെ പോയത്. ഉത്സവം അടുക്കാറായിരുന്നു. ഒരു ദിവസം കാശി ജാനിക്ക് റോസ് ടോപ്പും വയലറ്റിൽ ഗോൾഡൻ നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞ സ്കേട്ടുമുള്ള പട്ടുപാവാട എടുത്തു കൊടുത്തിരുന്നു. അവൾ പട്ടുപാവാട ഇട്ട് വന്നപ്പോൾ കാശി അവളെ കുഞ്ഞുനാളിൽ ഒഴിക്കുന്ന പോലെ മാൻമിഴികൾ വാലിട്ടെഴുതി നെറ്റിയിൽ പൊട്ടുതൊടിച്ച് കാതിൽ കമ്മലിട്ട് കഴുത്തിൽ മാലയിട്ട് കൊടുത്തു. കയ്യിൽ റോസും വയലറ്റും ഇടകലർത്തി കുപ്പിവളയിട്ട് കൊടുത്തു. മുടി രണ്ട് ഭാഗത്തേക്കും ഇട്ട് പിന്നിട്ടു. മുടിയിൽ മുല്ലപ്പൂ ചുറ്റി വെച്ച് കൊടുത്തു. കണ്ണാടിയുടെ മുമ്പിൽ അവൻ നിർത്തിയപ്പോൾ ശരിക്കും അവളുടെ മിഴികൾ നിറഞ്ഞു. അവൾ കണ്ണാടിയിലേക്ക് വീണ്ടും നോക്കിയതേയില്ല. കാശി അവളെ തിരിച്ചു നിർത്തി അവളുടെ താടി പിടിച്ചുയർത്തി.
ബാഗി,
കാശി അങ്ങനെ വിളിച്ചപ്പോൾ അവൾ ശരിക്കും ഞെട്ടിയെങ്കിലും അവൾ മിഴികൾ ഉയർത്തിയില്ല. അവന്റെ കൈകൾ തട്ടിമാറ്റി അവൾ മേശയുടെ വലിപ്പിൽ നിന്ന് സിന്ദൂരം നെറുകിലിടാൻ നോക്കവേ കാശി അവളെ തടഞ്ഞു. അവളെടുത്ത സിന്ദൂരം അവനവന്റെ നെറ്റിയിൽ ഗോപിക്കുറി വരപ്പിച്ചു.
ഇന്ന് തൽക്കാലം സിന്ദൂരം ഇടണ്ട,
അവൻ അവളോട് പറഞ്ഞു. അവൾ ഒന്നുമിടാൻ നിൽക്കുന്ന കണ്ട് കാശി അവളുടെ മുഖം കൈക്കുമ്പിളെടുത്തു. അവളുടെ നെറുകിയിൽ ചുംബിച്ചു.
ഈ വേഷത്തിൽ കാണാൻ മോഹം തോന്നി, ഇഷ്ടായില്ലേ ഈ വസ്ത്രം?
അവളൊന്നുമിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു നിന്നു. അവളുടെ നിറയുന്ന മിഴിയിൽ നിന്നും കാശിക്ക് മനസ്സിലായി തന്നോട് ചേർന്ന് നിൽക്കുന്നത് തന്റെ ഭാഗ്യാണെന്ന്. വാത്സല്യത്തോടെ കാശി അവളുടെ മുടിയിൽ തലോടി കൊടുത്തു. കാശി വെള്ള ഷർട്ടും മുണ്ടും ഡ്രസ്സിംഗ് റൂമിൽ പോയി ധരിച്ചു വന്നു. ജാനിയെ ചേർത്ത് പിടിച്ച് അവൻ റൂമിൽ നിന്നിറങ്ങി.
എങ്ങോട്ടാ കാശിയേട്ടാ നമ്മൾ പോകുന്നേ?
അതൊക്കെയുണ്ട്, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ?
അവൻ മിഴികൾ ചിമ്മിക്കൊണ്ട് അവളോട് പറഞ്ഞു. താഴേക്ക് ചെല്ലുമ്പോൾ ഗോപിക്കുറിയൊക്കെ വരച്ച് ഗജൻ അവരെ നോക്കി മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടതും ഗജൻ തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ച് തലകുലുക്കി. ജാനി അവന്റെ അടുത്തേക്ക് പോയി തുമ്പിക്കൈ കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോൾ ഗജൻ പിന്നിലേക്ക് പോകുന്ന കണ്ട് കാശിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ജാനി സങ്കടത്തോടെ ഗജനെ നോക്കി.
നോക്ക് കാശിയേട്ടാ, ഈ ഗജൻ ഞാൻ കെട്ടിപ്പിടിക്കാൻ ചെല്ലുമ്പോൾ പിന്നോട്ട് പോകുന്ന ഇവരോട് നിൽക്കാൻ പറ,
ജാനി കാശിയോട് പറഞ്ഞു.
എന്താടാ ഗജ, എന്റെ ജാനിക്കുട്ടി വരുമ്പോ നീ പിന്നിലേക്ക് പോകുന്നേ? അവളൊന്ന് എന്നെ കെട്ടിപ്പിടിച്ചോട്ടെ,
കാശി ഗൗരവത്തോട് അവനോട് പറഞ്ഞു.
ചെല്ല്, അവൻ ഓടില്ല,
കാശി അവിടെ പുറത്തട്ടിക്കൊണ്ട് പറഞ്ഞു. ജാനി മുമ്പോട്ട് പോയതും കാശി ജാനി കാണാതെ ഗജനെ നോക്കി കൈചുറ്റി ഇടിക്കുമെന്ന് ആക്കി കാണിച്ചു. അവന്റെ ദേഷ്യം കണ്ട് ജാനി അടുത്തേക്ക് വരുംതോറും ഗജൻ പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ജാനി നോക്കുമ്പോൾ കാശി പുഞ്ചിരിച്ച് കാണിച്ച് ഗജനോട് അവിടെ നിൽക്കാനൊക്കെ പറയുമെങ്കിലും അവൾ തിരിഞ്ഞാൽ ഗജനെ നോക്കി കലിപ്പിടുകയും ചെയ്യും. ജാനി പുറകെ വരുന്ന കണ്ട് പൂന്തോട്ടം ചുറ്റിവളഞ്ഞ ഗജൻ ഇടുപ്പിൽ കൈകുത്തി നിൽക്കുന്ന കാശിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ പുറകിൽ നിന്നു.
അപ്പോ നിനക്കെന്നെ പേടിയൊക്കെ ഉണ്ടല്ലേ?
തുമ്പി കൈകൊണ്ട് തന്റെ കവിളിൽ തലോടുന്ന അവനെ ചുംബിച്ചുകൊണ്ട് കാശി പറഞ്ഞു. കാശി ജാനിയെ കയ്യാട്ടി വിളിച്ചു. അവൾ സന്തോഷത്തോടെ ഓടി വന്ന് ഗജന്റെ തുമ്പിക്കൈയിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. കാശിയുടെ മുഖത്ത് കുശുമ്പ് നിറഞ്ഞു നിൽക്കുന്ന ജാനി ശ്രദ്ധിച്ചു. ഗജൻ അത് കണ്ട് അവരെ രണ്ടുപേരെയും ചുറ്റിപ്പിടിച്ചു. ഇടഞ്ഞു നിൽക്കുന്ന തന്റെ കാശിനാഥൻ കൊമ്പനാനയുടെ കവിളിൽ ജാനിയെ പിടിയാന മുത്തം വെച്ചു. കാശി അത്ഭുതത്തോടെ നോക്കിയപ്പോൾ ജാനി അവന്റെ നെഞ്ചിൽ നാണത്തോടെ മുഖം ചേർത്ത് ചിരിച്ചു. കാശി ഗജന്റെ തുമ്പിക്കൈയിൽ നന്ദി ചുംബനമേകി. ശിവമല്ലി ഗജൻ മരത്തിൽ നിന്ന് അറുത്തു കൊടുത്തപ്പോൾ കാശി അത് വാങ്ങി അവളുടെ മുടിയിൽ വെച്ചു കൊടുത്തു. അതിനുശേഷം ഗജൻ കുനിഞ്ഞിരുന്നപ്പോൾ ജാനിയെ പൊക്കിയെടുത്ത് കാശി അവന്റെ മുമ്പിലെ കാലിലേക്ക് നിർത്തി. അവൾ എന്തെന്ന് മട്ടിൽ അവരെ നോക്കിയപ്പോൾ മിഴികൾ ചിമ്മി കാണിച്ചു. വടിയും കയ്യിൽ പിടിച്ച് അവൻ അവളുമായി ഗജന്റെ പുറത്തേക്ക് കയറിയിരുന്നു. ജാനിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഒരിക്കൽ കൂടി കാശിയേട്ടനോടൊപ്പം ഗജന്റെ പുറത്തിരുന്ന് പോവാൻ കഴിഞ്ഞെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അവനത് പറയാതെ തന്നെ ചെയ്തിരുമ്പോൾ ജാനി അവന്റെ സ്നേഹത്തിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു.
എന്താടാ?
കാശി വാത്സല്യത്തോട് അവളോട് ചോദിച്ചു.
ഒന്നുമില്ല കാശിയേട്ടാ.
അവന്റെ കൈകൾ കണ്ണിൽ വെച്ചുകൊണ്ട് അവൾ കരഞ്ഞു.
അയ്യേ, എന്റെ ജാനി കരയാണോ? കരയിലിടും, നമുക്ക് ഈ നാടൊക്കെ ഒന്ന് ചുറ്റി വരാം.
അവൻ വാത്സല്യത്തോടെ പറഞ്ഞപ്പോൾ ജാനി പുഞ്ചിരിച്ചുകൊണ്ട് ശരിയം തലയാട്ടി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഉത്സവ ദിനമാണ് നാളെ. കാശി ഗ്യാരേജിൽ പണിക്ക് പോയതുകൊണ്ട് അവനുള്ള ചോറുമായി തേജസിന്റെ ബൈക്കിൽ ജാനി പോയി. അവളെ ഗ്യാരേജിൽ ഇറക്കിയതിനു ശേഷം തേജസ് തിരിച്ചുപോയി. ജാനി കവറുമായി അകത്തേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ പണിയൊക്കെ തീർത്തിനു ശേഷം കാശി കരിപുരന്റെ വേഷത്തിൽ വിയർത്തൊലിച്ച് അവളെ കാത്തിരിക്കുകയായിരുന്നു. മുഖം മുതൽ കാലുവരെ ഗ്രീസിൽ മുങ്ങിയിരിക്കുന്ന അവനെ കണ്ടപ്പോൾ അവളുടെ നെഞ്ചു നീറി. ജാനി കവർ അവിടെ നിന്നൊരു കസേരയിൽ വെച്ച് വിയർത്തു നിൽക്കുന്ന അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അവന്റെ വിയർപ്പിൽ മുഖം ചേർത്ത് നിന്നു.
അയ്യേ, ജാനീസ് കറിയാണോ?
അവളുടെ മുടിയിൽ തലോടി കാശി ചോദിച്ചു. ഞാൻ നേരം വൈകി പോയോ കാശി ചേട്ടാ?
ഏയ്, ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ടേ ഉള്ളൂ.
ഞാൻ നേരത്തെ ഇറങ്ങിയതായിരുന്നു. ബ്ലോക്കിൽ പെട്ടുപോയി കാശി ചേട്ടാ.
അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സാറില്ലോ, വായോ, എനിക്ക് നല്ല വിഷമുണ്ട്.
അവൻ അവളെയും ചേർത്ത് പിടിച്ച് കൈയും മുഖവും കഴുകാൻ പോയി. അവൻ ടേബിളിന് മുമ്പിൽ വന്നിരുന്നപ്പോൾ ജാനി കവറിൽ നിന്ന് വാഴയില എടുത്തു. അവൻ ഊണും കറികളും തോരനും മീനുമെല്ലാം വിളമ്പിക്കൊടുത്തു. കാശിക്ക് ആഹാരം വാഴയിൽ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അവൻ കഴിക്കുമ്പോൾ ജാനി അവന്റെ അരികിൽ നിന്ന് സാരിത്തുമ്പോണ്ട് മുഖത്തെ വെള്ളമെല്ലാം തുടച്ചുകൊണ്ടിരുന്നു. കഴിക്കുന്നതിനിടയിൽ അവളെ അടുത്തിരുത്തി അവൻ ചോറ് വാരിക്കൊടുത്തു. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ രസം കയ്യിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇലയിൽ അവന് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയ സേമിയ പായസം അവൾ വിളമ്പിക്കൊടുത്തു. നല്ലൊരു ഊണ് കഴിച്ച സംതൃപ്തി അവന്റെ മുഖത്തുണ്ടായിരുന്നു. അവളെ പ്രശംസിക്കാനും അവൻ മറന്നില്ല. അത് ഭാഗ്യ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ജോണിയുടെ ഓഫീസ് മുറിയിൽ ഇരുന്നാണ് അവർ ആഹാരം കഴിച്ചത്. കൈ കഴുകി വന്നപ്പോൾ കാശി ടേബിളിലെ പ്ലേറ്റുകൾ കവറിലേക്ക് വെക്കുന്ന ജാനിയെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ചു. ജാനി ഞെട്ടലോടെ തിരിഞ്ഞു. കാശിയേട്ട, വീട്ടിൽ ആരെങ്കിലും കാണും? അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കാശി അവളെ ചുറ്റിപ്പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. കാശിയേട്ട, വീട്ടിൽ ആരെങ്കിലും വരും? അവളുടെ ഇരുകവളിലും കാശി മുത്തം വെച്ചു. അവളുടെ ചുണ്ടിൽ പതിയെ കടിച്ച് കവർന്നിരിക്കാൻ നോക്കിയതും ജോണിയുടെ സ്വരം പുറത്തുനിന്ന് കേട്ട് ജാനി കാശിയെ തള്ളിമാറ്റി. വേഗം പാത്രങ്ങൾ കവറിലാക്കുമ്പോഴാണ് ജോണി ഡോർ തുറന്ന് അകത്തേക്ക് കയറിയത്. രണ്ടാളും അവനോട് പുഞ്ചിരിച്ചു. ജോണിയും അവരോട് ചിരിച്ചു. ജാനി ചമ്മലോടെ കാശിയെ നോക്കി മുഖം തിരിക്കുന്നത് കണ്ട് ജോണി കാശിയെ സംശയത്തോട് നോക്കി. ജാനി വേഗം പുറത്തേക്ക് പോയി.
മനസ്സിലാവുന്നുണ്ട്, ഈടായിട്ട് മോന് മുഖമൊക്കെ വല്ലാണ്ട് ചുവക്കുന്നുണ്ട്.
ഓടേ ഓടേ.
അവന്റെ വയറ്റിലേക്ക് മെല്ലെ ഇടിച്ചുകൊണ്ട് കാശി പുറത്തേക്ക് ഇറങ്ങി. കാശിയുടെ ബുള്ളറ്റിലാണ് അവർ വീട്ടിലേക്ക് തിരിച്ചത്. കാശി പുഴയിൽ പോയി കുളിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ ജാനി ബക്കറ്റും എടുത്ത് അവനൊപ്പം പോയി.
എന്തിനാ ജാനി നീ ഈ ബക്കറ്റ് എടുത്ത് കൂടെ പോരുന്നേ?
തന്റെ കൈത്തണ്ടയിൽ കൈചുറ്റി നടക്കുന്ന അവളോട് കാശി ചോദിച്ചു. ഏട്ടന്റെ ഈ വർക്കിംഗ് ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടെ വരുന്നത്.
അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ വീട്ടിലേക്ക് പോക്കോ.
വേണ്ട, ഞാൻ ചെയ്തോളാം. അവളുടെ വാശിക്ക് മുമ്പിൽ കാശി കീഴടങ്ങി. കാശി ഡ്രസ്സ് അഴിച്ചിട്ട് അവരെടുത്ത് വെള്ളത്തിലേക്ക് ചാടി. ജാനി അവന്റെ ഡ്രസ്സെല്ലാം സോപ്പും പൊടിയിൽ കുതിർത്താൻ വെച്ച് അരക്കല്ലിനടുത്ത് ചെന്നിരുന്നു. അവൾ ഡ്രസ് അലക്കുമ്പോൾ കാശി വെള്ളത്തിൽ നിന്ന് നീന്തി അവൾക്ക് അരികിലേക്ക് വന്നു.
ജാനി, അത് ഉരച്ചു കഴിക്കണ്ട, വീട്ടിൽ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇട്ടാ മതി.
കാശിട്ടൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ അലക്കിക്കോളാം. അവൾ മുഖം വീർപ്പിച്ചത് കണ്ട് കാശി ചിരിച്ചു. ഇടക്ക് അവളുടെ മേലേക്ക് അവൻ വെള്ളം കയ്യിലെടുത്ത് തളിച്ചു.
കാശിയേട്ടാ, ഒതുങ്ങിയിരിക്ക്, ഞാൻ നനയും.
അവൾ കൈകൊണ്ട് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഡ്രസ് അലക്കിയതിനു ശേഷം ജാനി ഡ്രസ് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞു.
ഇങ്ങോട്ട് തായോ, ഞാൻ പിഴിഞ്ഞുതരാം.
കാശി അവന്റെ തഴമ്പ് പിടിച്ച കൈകൾ കൊണ്ട് ഡ്രസ്സുകൾ പിഴിഞ്ഞ് ബക്കറ്റിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു. ജാനി ബക്കറ്റ് ഒക്കത്ത് വെച്ച് ബക്കറ്റിലേക്ക് അവൻ ഇടുന്ന തുണികൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ വെള്ളത്തുള്ളികൾ ഡ്രസ്സിൽ തീരെയില്ലായിരുന്നു. തുണികൾ പിഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ജാനി ബക്കറ്റ് മണൽ കൊണ്ടുപോയി വെച്ചു. അവൾ കരയിലിരുന്നു. കാശി വെള്ളത്തിൽ നിന്ന് അവളുടെ അടുത്തേക്ക് നീന്തി ചെന്നു. വെള്ളത്തിലേക്ക് ആറിട്ടിരിക്കുന്ന തന്റെ അടുത്തേക്ക് വന്ന അവന്റെ തഴമ്പിച്ച കൈകൾ ജാനി തൊട്ടുനോക്കി. ഉറച്ചു നിൽക്കുന്ന അവന്റെ കൈവെള്ള കണ്ടപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു. ഒന്നും മിണ്ടാതെ ജാനി അവന്റെ കൈകളിൽ ചുംബിച്ചു. പെട്ടെന്ന് അവളെപ്പോലെ ഞെട്ടിച്ചുകൊണ്ട് കാശി ഉയർന്നു പൊങ്ങി മണലിലിരിക്കുന്ന അവളുടെ ഇരുവശവും കൈവച്ച് നിന്നു. കാശി ചുറ്റു നോക്കി. അവിടെയൊന്നും ആരുമില്ലായിരുന്നു. ജാനി അവനെ തന്നെ നോക്കിയിരിക്കെ നനഞ്ഞു കുളിച്ച കാശി അവളുടെ മാതള നിറമുള്ള ചുണ്ടുകളെ ചുംബനത്തിലാഴ്ത്തി. അവർ മണലിലേക്ക് വീണു. മണലിൽ കൈകൾ അമർത്തിയ ജാനിയുടെ കയ്യിൽ കാശി വിരൽ ചേർത്തു. മറുകയിൽ മണൽ വാരിയ ജാനി അവന്റെ ചുംബനത്തിൽ ലയിച്ചു. ആ മണൽ കൊണ്ട് അവന്റെ മുടിയിൽ മുറുകെ പിടിച്ചു. കാശിയുടെ മുടിയിൽ മണൽ തരികൾ ജാനിയുടെ കയ്യിൽ നിന്ന് വീണുകൊണ്ടിരുന്നു. കാശി അവളുമായി വെള്ളത്തിലേക്ക് വീണു. പെട്ടെന്ന് തന്നെ അവൻ ഉയർന്നു വന്നു. ജാനിക്ക് ഇതപ്പോടെ അവന്റെ നെഞ്ചിൽ കിടന്ന് തണുത്ത് വിറച്ചു. കാശി അവളുടെ വിറക്കുന്ന ചുണ്ടിൽ പതിയെ ചുണ്ടമർത്തി. കരയിലേക്ക് അവൾ നെഞ്ചോട് ചേർത്ത് അവൻ കയറിപ്പോയി. തണുത്ത് വിറക്കുന്ന അവളുടെ മുടി അവൻ തുവർത്തി കൊടുത്തു. അപ്പോഴും അടങ്ങാത്ത പ്രണയത്തോടെ രണ്ടുപേരും പരസ്പരം കണ്ണുകളിൽ നോക്കി നിൽക്കുകയായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.